Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
നാമം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തെ കുറിക്കുന്ന ശബ്ദം, ആ വസ്തുവിനെ കുറിക്കുന്ന ശബ്ദം നാമം. പാത്ര ശബ്ദത്തിന് പാത്രവസ്തുവിനെ പാത്ര ശബ്ദം കുറിക്കുന്നു. അപ്പോൾ പല ഭാഷകളിൽ പാത്രത്തെ പറഞ്ഞാലും ദോഷമുണ്ട്. പല ദേശത്ത് പല ഭാഷയാണ്, അതുകൊണ്ട് ദോഷം വരുന്നില്ല. അതുകൊണ്ട് സത്തിൻ്റെ സങ്കല്പമനുസരിച്ച് കാലദേശങ്ങൾക്കനുസരിച്ച് ആ വസ്തുവിന് നാമം വരും. ഏത് നാമം വരും? ആണ് ഇതാ സങ്കല്പമേവ വ്യകരോ നാമരൂപേ വ്യാകരോ അസോ നാമ അയം ഇതം രൂപ ഇതം എന്നിങ്ങനെ നമ്മൾ കേവലം ഭാവനയിലൂടെ സങ്കല്പത്തിലൂടെ കാലദേശങ്ങൾക്കനുസരിച്ച് നാമരൂപങ്ങളെ തന്നിൽ നിന്നിനെ പ്രകടമാക്കി. അപ്പൊ നാമം എന്ന് പറയുന്നത് സംസ്കൃതത്തെ മാത്രം ഗ്രഹിക്കണ്ട, എല്ലാ ഭാഷകളിലെയും വ്യക്തവും അവ്യക്തവുമായ എല്ലാ ശബ്ദങ്ങളെയും ഗ്രഹിച്ചു. ആദ്യം ഇതിനെയൊക്കെ സംസ്കൃതത്തിലാണോ സൃഷ്ടിച്ചത്? കസാഞ്ച ദേവദാന ഗുണപ്രധാന ഭാവേന ത്രിപുടിതം ത്രിപുടിതം ഏകൈക മകരോത്കൃതവതി ദേവത. ഗുണപ്രധാന ഭാവം അനുസരിച്ച്, അതായത് പൃഥ്വി എടുത്തു കഴിഞ്ഞാൽ അതിനൊന്നിന് പ്രാധാന്യമായി ഒരു ഗുണത്തിന്, ജലത്തെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഗുണത്തിന് പ്രാധാന്യമായി, അഗ്നി എടുത്തു കഴിഞ്ഞാൽ വേറെ ഗുണത്തിന് പ്രാധാന്യമായി. ഒന്നിന് പ്രാധാന്യം വരുമ്പോൾ മറ്റൊരെണ്ണം അപ്രധാനമാവും. ഉദാഹരണം പറഞ്ഞാൽ തേജസ്സിൽ രൂപത്തിന് പ്രാധാന്യം വന്നപ്പോൾ അവിടെ ഗന്ധത്തിനും രസത്തിനും പ്രാധാന്യം ഇല്ലാതെ. അഗ്നിയുടെ രസത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല, അഗ്നിക്ക് സദാ ഗന്ധമില്ല, പക്ഷെ രൂപമാണ്, ആണ് ഗുണപ്രധാന ഭാവം. ഇതൊക്കെ ഒരു സയൻസ് പോലെ പഠിപ്പിക്കുന്നതല്ല, വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്ന ഒരു സങ്കല്പമാണ് സൃഷ്ടി. സയൻസിന് അത് പറയാൻ പറ്റത്തില്ല. സൃഷ്ടിച്ചതിനെ കുറിച്ച് സങ്കല്പിക്കുന്നു, അതാണ് സയൻസ് പറയുന്നത്. സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പലതും സങ്കല്പിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചാൽ, അങ്ങനെ പഠിക്കണമെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് സങ്കല്പിക്കുന്നു, ഇതെന്താണ് എങ്ങനെയാണ്. ആത്മനിഷ്ഠമായി മനസ്സിലാക്കുമ്പോൾ യഥാസങ്കല്പമേവ, സങ്കല്പത്തിനനുസരിച്ച് സൃഷ്ടി, സങ്കല്പം പ്രതീതി അനുഭവം അതിനനുസരിച്ച് സൃഷ്ടി. സൃഷ്ടിയെ അനുഭവം ഉൾക്കൊള്ളുന്നു ആണ് യഥാസങ്കല്പമേവ. സങ്കല്പം സൃഷ്ടിയെ നിലനിർത്തുന്നു. വ്യാകരോ അസൂനാമായി ഇതം രൂപം എന്ന് പറഞ്ഞ അതാണ് ത്രിപുടിതം ത്രിപുടിതം ഏകൈക മകരോ കൃതവതി ദേവത. തിഷ്ഠത് തവ ദേവതാപിണ്ട അനാം നാമരൂപാഭ്യാം വ്യാകൃതാനാം തേജോപന്ന മൈത്രിയന കൃതാത്വം യഥാനു ഖലു ബഹിരിമാ പിണ്ടേഭ്യ തിസ്രോ ദേവതാ ഏകൈക ഭൂതി തന്മേ മമ നിഗതതോ വിജാനിഹി നിഷ്പഷ്ടം അവധാരയ ഉദാഹൃത. അത് സാധാരണയാണല്ലോ. ആത്മതത്വത്തെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതത്വത്തിൽ ജിജ്ഞാസയുണ്ടാവും. ആത്മതത്വത്തിൽ തന്നെ ഒരാൾ തൃപ്തനാവണമെന്നില്ല. ജിജ്ഞാസ ബഹിർമുഖമാകുമ്പോൾ വിഷയം വളരെ വിപുലമായി പോകും. ബഹിർമുഖമാകുമ്പോൾ ജിജ്ഞാസയ്ക്ക് അനേക മുഖങ്ങൾ വരും. അപ്പോൾ ആ ജിജ്ഞാസയെല്ലാം സമാധാനപ്പെടുത്തണമെങ്കിൽ പരന്നുപോകും. പ്രപഞ്ച വിഷയമായിട്ടുള്ള ജിജ്ഞാസ ഒരു അവസാനമില്ലാത്തതാണ്. എന്താ അന്തം അവസാന മാർഗം കണ്ടെത്താൻ സാധ്യമല്ല. കണ്ടെത്തും തോറും കണ്ടെത്താൻ കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ കാണുന്നതിന് സമാധാനം പറയാതിരിക്കാൻ പറ്റും, പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത്. നാമരൂപാഭ്യം വ്യാകൃതാനാം, നാമരൂപങ്ങളായി വ്യാകരിക്കപ്പെട്ടു. കണ്ണു തുറന്നാൽ കാണുന്നതെല്ലാം നാമരൂപങ്ങളായി വ്യാകരിക്കപ്പെട്ടതാണ്, പ്രകടമായതാണ്. അതിനൊരു സമാധാനം പറയുന്നു. പറഞ്ഞു തേജോ വന്നമയത്വേന തീർത്ഥാത്വം, അത് മൂന്നാണ്, അഞ്ചെന്നും പറയാം. യഥാനുധനുധൈര്യമാ പിണ്ടേഭ്യ, ഈ കാണുന്ന ഈ ജീവനിന് അന്യമായി, ആ ജീവന് ബഹിർമുഖമായി, ബാഹ്യമായി, ബൈരിമ ജീവന് ബാഹ്യമായിട്ടാണ്, അല്ലെങ്കിൽ എവിടെ എവിടെ അകവും പുറമൊക്കെ എവിടെ നിൽക്കാനും. പിന്നെ തിസ്രോ ദേവത, മൂന്ന് ദേവതകൾ, ഏകൈകാ ഭഗവതി, ഓരോന്നിനെയും മമ്മൂന്നാക്കി. ദേവതയെന്ന് പറയുമ്പോൾ ആദ്യം സത്തായ ഒരേ ഒരു ദേവത മാത്രം. സത്തെന്ന് പറയുന്ന ദേവത ഏകമായിരുന്നു സങ്കല്പിച്ച് ഒറ്റയ്ക്ക് പഞ്ചഭൂതങ്ങളെയും വിരാട് തുടർന്നു വരുന്ന 14 ലോകങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാത്രം ഉണ്ടാക്കുന്നതിന് കുലാലിന്റെ ആവശ്യമില്ലാതെ. അതുകൊണ്ടാണ് പുരാണങ്ങളിൽ ബ്രഹ്മാവ് തുടങ്ങി ഇങ്ങോട്ട് ലോകപാലകന്മാർ അവരവരെല്ലാം സൃഷ്ടിക്ക് ഓരോരുത്തരെ ഏർപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെയും പറയും, നാമരൂപാഭ്യം വ്യാകൃതാനാം തേജോവന്നമയത്വേന തൃഥാത്വം. ആദ്യം തേജവന്നം മൂന്നാക്കി, പിന്നെ അതിൽ ദേവതകൾ, ആ ദേവതകൾ പിന്നെ സൃഷ്ടി നടത്തുന്നു. ബഹിരിമാ പിണ്ടേ ഭ്യത്തിസ്രോ ദേവത ത്രിപുട്ട് ത്രിപുട്ട് ഏകൈക ഭവതി, ത്രിപുട്ടരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, വാസ്തവത്തിലൊരു സൃഷ്ടി ഉണ്ടായി, ഒരു സൃഷ്ടികർത്താവ്, ഇതിനെ മൂന്നാക്കി, പിന്നെ അതിനെ മുറിച്ച് രണ്ടാക്കി, പിന്നെ അതിനെ ഓരോന്നിനെയും വീണ്ടും മൂന്നാക്കി, പിന്നെ അതിന് ഒന്ന് വെച്ചു ബാക്കി രണ്ടിൽ ചേർത്തു, ഇങ്ങനെയുള്ള ഒരു കഥ പറയുന്നതിന് വേണ്ടിയിട്ടല്ല. അങ്ങനെയൊന്നും വാസ്തവത്തിൽ സൃഷ്ടിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ മനസ്സിലാക്കി അതെല്ലാം സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വെറും പൊട്ടക്കഥകളായിരുന്നു. അതെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നു. പൗരാണികമായ കൽപ്പനകൾ ഒരുപാട്. ഒരാൾ സൃഷ്ടിച്ചു, പിന്നെ പലരും സൃഷ്ടിച്ചു, പലരും പലതും സൃഷ്ടിച്ചു. അതൊന്നും ഇവിടെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയല്ല. പിന്നെ പ്രതീതിക്ക് ഒരു സമാധാനം പറയുന്നു മാത്രമാണ്. ഇവിടെ എന്തായാലും തേജോപന്ന രൂപത്തിൽ ഭൂതങ്ങൾ നിലനിൽക്കുന്നു, ഇതിനൊരു സമാധാനം വേണം. അതാണ് ശ്രുതി പറയുന്നത്, തന്മേ മമ നിഗതത വിജാനീഹി, അത് വ്യക്തമായി മനസ്സിലാക്കുക. വിസ്പഷ്ടം അവതാരേ ഉദാഹരണത, ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഇവിടെ എന്താ സംഭവിച്ചത്, സൃഷ്ടി എങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഒരിക്കലും ആർക്കും സമാധാനം കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് സൃഷ്ടി. അതിനൊരു സമാധാനം എന്ന് പറയുന്ന ഒരു താത്കാലിക യുക്തിമാണ്. അതും തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയും. സൃഷ്ടിയിലും തത്വത്തെക്കാണ്. ഇവിടെ പറയും, ത്രീണി രൂപാണി ദൈവസത്യം. ഈ എങ്ങനെയാണ് ഒരു സത്തിൽ നിന്ന് ഈ മൂന്ന് രൂപങ്ങൾ ഉണ്ടായിട്ടും സത്ത് സത്യമായിരിക്കുന്നു, അതുപോലെ ഈ മൂന്ന് രൂപങ്ങളിൽ നിന്ന് ഇനി പലതുണ്ടായാലും ഈ മൂന്ന് രൂപങ്ങൾ സത്യമായിരിക്കുന്നു. അങ്ങനെ സൃഷ്ടിയെ, പ്രതീതിയെ കണ്ടുകൊണ്ട്, പ്രതീതിയെ കുറിച്ച് ചിന്തിച്ച് സത്യത്തിലെത്തിച്ചത്. ശ്രുതി സത്യത്തെ മാത്രമേ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നുള്ളൂ, മറിച്ച് ഈ പ്രതീതികളുടെ ഒരു വാസ്തവത്തെ, അതാണ് മറ്റൊരു തരം. പ്രതീതിയെക്കുറിച്ച് ചിന്തിച്ചാൽ സൃഷ്ടിയെ കുറിച്ച് ചിന്തിച്ചാലും മനുഷ്യന്റെ ചിന്ത പോകുന്ന എവിടെയാണ്? എന്താണ് സൃഷ്ടിയിലെ വാസ്തവം? സൃഷ്ടിക്കുള്ളിൽ സൃഷ്ടിയുടെ വാസ്തവത്തെ കാണാൻ ശ്രമിക്കും. ഇവിടെ പറയുന്ന അതല്ല, സൃഷ്ടിക്കുള്ളിലല്ല സൃഷ്ടിയുടെ വാസ്തവം. അത് സൃഷ്ടിക്ക് ആധാരമായിട്ടാണ്, അല്ലെങ്കിൽ സൃഷ്ടിയായിട്ടാണ്. സൃഷ്ടി തന്നെ പരമാർത്ഥമായിട്ട് എടുത്തോളൂ, കുഴപ്പമുണ്ട്. പറഞ്ഞെന്താണോ ഇതം പ്രതികാലേവി സദേവ എന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോന്നറിയത്തില്ല. ഇതം പ്രതികാലത്തിനും സത്ത് തന്നെയാണ്, സൃഷ്ടിയെ തന്നെ സത്തായിട്ട് എടുത്തോളൂ. അല്ല, സൃഷ്ടിക്കുള്ളിൽ ഒരു സത്യത്തെ കണ്ടെത്താൻ പോയാൽ നടക്കട്ടെ. അല്ലെങ്കിൽ സൃഷ്ടി സത്യത്തിലാണ്, സത്യമാകുന്ന ആധാരത്തിലാണ്. സ്വപ്നത്തിന്റെ കുരൾ സ്വപ്നത്തിൽ സ്വപ്ന ദൃശ്യത്തെ തേടിയാക്കി കിട്ടത്തില്ല. സ്വപ്നത്തിന്റെ കുരൾ സ്വപ്ന ദൃശ്യത്തിൽ കിട്ടാത്ത പോലെ തന്നെ ജാഗ്രത ദൃശ്യത്തിന്റെ കുരൾ ജാഗ്രത ദൃശ്യത്തിനും കിട്ടത്തില്ല. എന്നെ കുരളുണ്ട് എവിടെ? സ്വപ്നദൃഷ്ടാവ്, ജാഗ്രത ദൃഷ്ടാവ്. പിന്നെ മറ്റു പറയുന്നതൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ ഒരു സമാധാനം, കേവലമായ ജിജ്ഞാസയെ ശ്രമിക്കുക, സത്യജിജ്ഞാസ. സത്യജിജ്ഞാസയ്ക്ക് ശമനം ദൃഷ്ടാവിലേ ഉള്ളൂ, ദൃശ്യത്തിലല്ല. എത്ര ദേവതാനാം ത്രിവൃത്കരണമുക്തം തസ്യ ഏവ ഉദാഹരണം ഉച്യത്തെ. ഉദാഹരണം നാമ ഏകദേശ പ്രസിദ്ധ അശേഷ പ്രസിദ്ധ്യർത്ഥം ഉദാഹരിയതെ. ത്രിവൃത്കരണത്തെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഉദാഹരണത്തെ കൂടെ പറഞ്ഞു. ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? ഏകദേശ പ്രസിദ്ധ അശേഷ പ്രസിദ്ധ്യർത്ഥം ഉദാഹരിയതെ. ഉദാഹരണം എന്താണെന്ന് ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുക. എന്തിനെ ഉദാഹരണം എന്ന് പറയുന്നത്? ഏകദേശ പ്രസിദ്ധി ഉദാഹരണം രജ്ജു സർപ്പത്തെ ഉദാഹരണമായിട്ട് പറയുന്നു. അപ്പോ രജ്ജു സർപ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശ പ്രസിദ്ധി എന്ന് പറയുന്നതാണ്. എന്തായാലും അത് അനുഭവത്തിന്റെ ഭാഗമാണ്. ബ്രഹ്മവും പ്രപഞ്ചവും പോലെ തന്നെ, അല്ലെങ്കിൽ ജീവനും ജീവന്റെ പ്രതീതിയും എന്നതുപോലെ രജ്ജുവും സർപ്പവും ഒരു പ്രതീതിക്ക് വിഷയമാണ്. അവിടെ ഒരിടത്ത് എന്താണ് രജ്ജുവിന്റെ തത്വം, എന്താണ് സർപ്പത്തിന്റെ തത്വം എന്ന് മനസ്സിലാക്കിയാൽ അതാണ് ഏകദേശ പ്രസിദ്ധ അശേഷ പ്രസിദ്ധ്യർത്ഥം അപ്പൊ മനസ്സിലാവും. എന്താണ് സത്യം, എന്താണ് മിഥ്യ, സത്യമിഥ്യാത്വങ്ങളുടെ തത്വം പിടി അതാണ് അശേഷ പ്രസിദ്ധ്യർത്ഥം ഉദാഹരിയത്. അതിന് ഉദാഹരണം, ഉദാഹരണം എന്ന് വെച്ചാൽ ഉദാഹരിയതേ ഇതി ഉദാഹരണം, അതാണ് അതിന്റെ വിത്ത്. എന്താണ് ഉദാഹൃതീയത എന്ന് പറഞ്ഞാൽ ഏകദേശ പ്രസിദ്ധി അശേഷ പ്രസിദ്ധ്യർത്ഥം. സത്യമിഥ്യാത്വങ്ങളുടെ താല്പര്യം തത്വം രജ്ജു സർപ്പത്തിൽ നിന്ന് മനസ്സിലാക്കാം, അതുകൊണ്ടത് ഉദാഹരണമാണ്. തദ്ദേഹ യഗ്നേ ത്രിവൃത്കൃതസ്യരോഹിതം രൂപം പ്രസിദ്ധം ലോകേ തത് അത്രിവൃത്കൃതസ്യ തേജസ്വരൂപം ഇതി വിധി. അഗ്നിയിലൊരു വർണ്ണമുണ്ടല്ലോ, ഒരു ചുവന്ന വർണ്ണം നിറം, ഒരു ചുവപ്പ് നിറം. എന്താ നിറം? അതാണ് ആ വാസ്തവത്തിലുള്ള അഗ്നിയുടെ നിറം. അത്രിവൃത്കൃതം ആ ദേവത സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന അഗ്നിയുടെ നിറം അതാണ്, എന്നുവെച്ചാൽ അതാണ് അതിന്റെ തനിമയായ നിറം. യഥാ യത് ശുക്ലം രൂപം അഗ്നിയെ ഏവ തപാം അത്രിവൃത്കൃതാന. അഗ്നി നോക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത നിറം കാണുന്നുണ്ടല്ലോ, ഒരു സ്വച്ഛത, ഒരു ജലത്തിൻ്റെതാണ്. യത് കൃഷ്ണം അഗ്നിയിൽ തന്നെ കാണുന്നുണ്ടല്ലോ ഒരു കറുപ്പ്, അഗ്നിയുടെ അന്യസ്യാത പൃഥ്വിയുടെ പ്രവൃത്തം കൊണ്ടുവന്ന ഗുണം അതാണ്. അഗ്നിയിൽ തന്നെ മൂന്നും കാണാൻ കഴിയുന്നു, തദന്യസ്യ പൃഥ്വിയ പ്രവൃത്തായ. ഇത് പഞ്ചജനത്തെ ചർച്ച ചെയ്യുന്നതും ഇതുകൊണ്ട് തന്നെ. അപ്പൊ അഗ്നിയിൽ കാണുന്ന മൂന്ന് നിറങ്ങൾ, അത് അഗ്നിയുടെയും ജലത്തിന്റെയും പൃഥ്വിയുടെയുമാണ്. രൂപത്ര വ്യതിരേഖേണ അഗ്നിരീതി മന്യസ്യത്വം അഗ്നേഹെ അഗ്നിത്വം ഇതാനും അപകാത് അപകതം. ഇത് മൂന്നും അല്ലാതെ എന്താ പിന്നെ അഗ്നി എന്നുള്ളത്? അഗ്നി എന്ന് പറയുന്നത് എന്താ? ഈ കാണുന്നു, പ്രതീതമാകുന്നു, ആ പ്രതീതമാകുന്ന മൂന്നും എന്താണോ ആ സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചാൽ നമുക്ക് പ്രതീതമാകുന്നു. പ്രതീതമാകുന്ന ഈ മൂന്നും അതിൻ്റെ രോഹിതവർണ്ണം, അതിൻ്റെ ശുക്ലവർണ്ണം, അതിൻ്റെ തമോരു, ഇത് മൂന്നും മനസ്സിലായത് മൂന്നാണ്. പിന്നെ അഗ്നിയിൽ എന്താ ഉള്ളത്? അഗ്നി എന്ന് പറയുന്ന ഒന്നില്ല. ഇതാണ് ഈ രീതി. അതിനെ വിശകലനം ചെയ്ത് അത് സത്തിൽ നിന്ന് വേറെ അല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. പ്രാഗ്രൂപത്രയ വിവേക വിജ്ഞാനാദേശ അഗ്നിബുദ്ധി രാസേഷ് അഗ്നിബുദ്ധി അപ അഗ്നിശബ്ദ അഗ്നിബുദ്ധിയിലെങ്കിൽ അഗ്നിശബ്ദം വസ്തുവില്ലാതാകുമ്പോൾ ശബ്ദം ഇല്ലാതാകുന്നു എന്ന് പറയുന്നതാണ്. ഒരു വസ്തുവിനെ കാണുമ്പോൾ പുസ്തകത്തെ കാണുന്ന ശബ്ദം വരുന്നു. ഇത് എന്ന് പറയുന്നു പുസ്തകം. ഇതിന് അനേകമായ അനന്തമായ ശബ്ദങ്ങൾ അതിനെ കുറിച്ചുണ്ടാകുന്നു. അതിന്നതാണ്, അതിനിന്നതുണ്ട്, അതിൻ്റെ ആകൃതി, നീളം, ഗുണം, വീതി, ഘനം തുടങ്ങിയ അതിൻ്റെ വിഷയം. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനമുണ്ട് ശബ്ദത്തിൽ. ശബ്ദം അനന്തമായി പോകുന്നു. അതുകൊണ്ട് പറയുന്നു വസ്തുവിനെ ആശ്രയിച്ചാണ് നാമത്തിനും രൂപത്തിനും പ്രാധാന്യം വരുന്നത്. രൂപം എന്ന് പറയുന്നത് വസ്തുവിലാണ്, നാമം എന്ന് പറയുന്ന വക്താവിൽ. എന്നാണ് രണ്ടിനും ഒരേ സ്ഥാനമാ കൊടുക്കുന്നു. വസ്തുവില്ലെങ്കിൽ പിന്നെ അവിടെ വക്താവിൽ നിന്ന് ശബ്ദവുമില്ല. എന്റെ മുമ്പിൽ പുസ്തകമില്ലെങ്കിൽ എനിക്ക് പുസ്തകത്തിൽ ഇതെന്ന് പറയാൻ പറ്റത്തില്ല, പുസ്തകം എന്ന് പറയാൻ പറ്റത്തില്ല. വക്താവിൽ നിന്നാണ് ശബ്ദം നിർഗമിക്കുന്നതെങ്കിലും അത് വസ്തുവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. വസ്തുവിനല്ലൊരു വലിയ പങ്കുണ്ട് ആ ശബ്ദത്തെ നിലനിർത്തുന്ന. അതുകൊണ്ട് വസ്തുവിലെങ്കിൽ ശബ്ദത്തിന്റെ ആവശ്യമില്ല. സ്ഥൂലമായ ശബ്ദമില്ലാന്ന് പറയും. ശബ്ദത്തിന്റെ സൂക്ഷ്മമായ രൂപം നന്നായിക്കാം, പക്ഷെ സ്ഥൂലമായ ശബ്ദം നിലനിൽക്കില്ല. അതുകൊണ്ട് ശബ്ദശൂന്യമായി കഴിഞ്ഞാൽ എങ്ങനെയാണോ പ്രകാശശൂന്യമാവുമ്പോ വക്താവ് അന്ധനാകും, ദ്രഷ്ടാവ് അന്ധനാകും, അതുപോലെ ശബ്ദശൂന്യമായി കഴിഞ്ഞാൽ പ്രപഞ്ചപ്രതീതി മൂകമായി. അത് പ്രപഞ്ചപ്രതീതിക്ക് ശബ്ദത്തിനൊരു വലിയ പങ്കുണ്ട്. ശബ്ദത്തിന്റെ പ്രാധാന്യത്തെ കൂടെ പറയുന്നു. ശബ്ദത്തിന് ശബ്ദിക്കാൻ കഴിയാത്തവനും പ്രപഞ്ചത്തിന്റെ സംസാരിക്കാൻ കഴിയാത്തവനും പ്രപഞ്ചമുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലും ശബ്ദം രൂപത്തോട് ചേരുമ്പോൾ പ്രപഞ്ചത്തിന്റെ പ്രതീതിക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് ശബ്ദത്തിന്റെ പ്രാധാന്യത്തെ പറയുന്നു. ഈ മൂന്ന് രൂപങ്ങൾ, അഗ്നിയുടെ മൂന്ന് രൂപങ്ങൾ പോയാൽ അവിടെ അഗ്നിശബ്ദ അഗ്നിശബ്ദമില്ല, അഗ്നി എന്ന് പറയുന്ന വസ്തുവില്ല, പോയി, രണ്ടും പോയി. യഥാദൃശ്യമാന രക്തോപധാന സംയുക്ത സ്ഫടികോ ഗൃഹ്യമാണ പത്മരാഗു ഐമിതി ശബ്ദബുദ്ധ്യോ പ്രയോജകോ ഭവതി പ്രാഗവധാന സ്ഫടികോർ വിവേക വിജ്ഞാന തദ്വിവേക വിജ്ഞാനേതോ പത്മരാഗ ശബ്ദബുദ്ധി നിവർത്തേതേ തദ്വിവേക വിജ്ഞാതു തദ്വത്. അതിനൊരു ഉദാഹരണം പറയുന്നു. സ്ഫടികം അല്ലെങ്കിൽ കണ്ണാടി, കണ്ണാടിയുടെ മുമ്പിൽ ജപാകുസുമം ചെമ്പരത്തിപ്പൂ വച്ച്, ഇത് രണ്ടും വേർതിരിച്ച് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഇത് ജപാകുസുമമാണ്, ഇത് കണ്ണാടിയാണ് എന്ന് വേർതിരിച്ചറിഞ്ഞാൽ അവിടെ പ്രശ്നം തീർത്തു, വിവേകം അതിനെ പരിഹരിക്കും. പക്ഷെ വേർതിരിച്ചറിയുന്നില്ലെങ്കിൽ അയാൾക്ക് വ്യക്തമായും അനുഭവം ഉണ്ടാകും. എന്താണ് രക്തനിറമുള്ള കണ്ണാടി എന്ന അനുഭവം തന്നെ ഉണ്ടാകും. വിവേകം കൂടാതെ ആ അനുഭവത്തെ ഇല്ലാതാക്കാൻ മറ്റ് യാതൊരു വഴിയും എത്രയൊക്കെ ശ്രമിച്ചാലും ശരി, കണ്ണാടിയിലെ പ്രതിബിംബം കണ്ടിട്ട് കണ്ണാടി രക്തവർണ്ണമെന്ന് തന്നെ ധരിക്കും. ഉദാഹരണം ശിശു തന്നെ, ശിശു കാണും, ശിശു കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് രക്തവർണ്ണം തന്നെ, കണ്ണാടി രക്തനിറമാണെന്ന് തന്നെ ധരിക്കും. ആ അനുഭവം ദൃഢമാണ്, ആ അനുഭവത്തിന് മാറ്റം വരുന്നു. ജീവനെ സംബന്ധിച്ച് പ്രപഞ്ചപ്രതീതി അത്രമാത്രം ദൃഢമാണ്. പ്രതീതി ഇല്ലാതാക്കാൻ സാധ്യമല്ല. പക്ഷെ വിവേകം വന്നു കഴിഞ്ഞാലോ, ഒരാളത് മനസ്സിലാകുന്നു, ഇത് കണ്ണാടി സ്വച്ഛമാണ്, ഇത് പുഷ്പത്തിന്റെ വർണ്ണമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഭ്രാന്തി മാറുന്നു. കണ്ണാടി രക്തമാണെന്നുള്ള ഭ്രാന്തി മാറും, പ്രതീതി നിലനിൽക്കുന്നു. എന്തുകൊണ്ട് പ്രതീതി നിലനിൽക്കുന്നു? കണ്ണാടി മുമ്പിലുണ്ട്, പുഷ്പമുണ്ട്, കണ്ണുണ്ട്, കാണുന്നവനുണ്ട്, ഇതെല്ലാം ഉള്ളപ്പോൾ പ്രതീതി നിലനിൽക്കുന്നു. അഗ്നിയുടെ അഗ്നിബുദ്ധി നിവർത്തിച്ചു, ചിന്തയിലൂടെ അഗ്നി ഇല്ലാതാകത്തില്ല. അഗ്നി ബുദ്ധി നിവർത്തിക്കും. അഗ്നി എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായ തത്വമല്ല. അഗ്നി കാണുന്ന ഇതെല്ലാം ഈ ഭൂതങ്ങൾ കൂടിച്ചേർന്ന് കാണുന്നതാണ്. ഇത്തരത്തിലുള്ള തത്വം അറിയും. പക്ഷെ അഗ്നി പ്രതീതി ഇല്ലാതാകുന്നില്ല. ശബ്ദത്തിന് ആധാരമായി അവിടെ സ്വതന്ത്രമായി അഗ്നി എന്ന് പറയുന്ന ഒരു വസ്തുവില്ല എന്ന് ബോധ്യപ്പെടും. പക്ഷെ പ്രതീതിക്ക് വിഷയമായിരിക്കുന്ന അഗ്നിയുടെ ഒരു ഭൂമി ശബ്ദമൊന്നും ഇല്ലാതാകത്തില്ല. പ്രപഞ്ചമൊന്നും ഓടി വിളിക്കത്തില്ല, അതിനിടമില്ല. പ്രപഞ്ച പ്രതീതി തുടർന്ന് തന്നെ ഇരിക്കും. വിവേകം കൊണ്ട് ബോധ്യമാകും. ഇത് കണ്ണാടിയാണ്, ഇത് അതിൽ കാണുന്ന കേവല പ്രതിബിംബമാണ്, കണ്ണാടിയുടെ സ്വച്ഛത കൊണ്ടാണ് ആ പ്രതിബിംബം ഉണ്ടാകുന്നത്, ഇത് പുഷ്പമാണ്. തത്വത്തെ ഗ്രഹിക്കും. തത്വഗ്രഹണം മാത്രമേ വിവേകം കൊണ്ട് സാധ്യമാകും. കണ്ണിന്റെ കാഴ്ച അതങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കും, അതിനെ മാറ്റാൻ പറ്റത്തില്ല. അതിനെ മാറ്റണമെങ്കിൽ സമാധി പോകണം, അല്ലെങ്കിൽ ഉറങ്ങണം. അദ്വൈതി അത് ആഗ്രഹിക്കുന്നില്ല. സമാധി പോയി ഈ പ്രതീതി ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയിലത് പ്രതീതമായാലും സുഷുപ്തിയിലത് പ്രതീതമാകാതിരുന്നാലും ഒന്നുപോലെ തന്നെ. പിന്നെ വിശേഷിച്ച് സമാധി പോയതിനെ ഇല്ലാതാക്കിയിട്ട് എന്താക്കുന്നു? എന്ത് നേടാനാണ്? സമാധി പോയി പല പ്രത്യേക അനുഭവങ്ങളും അനുഭവിക്കാറുണ്ട്. ജാഗ്രത്തിൽ എന്തെല്ലാം അനുഭവിക്കുന്നു, അതുകൊണ്ട് ജീവന് ശാന്തി ഉണ്ടാകും. താൽക്കാലിക ശാന്തി ഉണ്ടാകും. സുഖമുള്ള അനുഭവിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ശാന്തി ഉണ്ടാകും. അനുകൂലതകൾ ചുറ്റുപാടും ഉണ്ടെങ്കിൽ കുറച്ചൊരു ശാന്തി ഉണ്ടാകും. പക്ഷെ അത് ക്ഷണികമാണ്. അതിലും വലിയൊരു ശാന്തി സമാധിയിലുണ്ടാവും, ദീർഘമായ ശാന്തി. പക്ഷേ സമാധിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ വീണ്ടും അതേ ചുറ്റുപാടുകളിൽ തന്നെ, അതേ നാമരൂപങ്ങളിൽ തന്നെ ജീവനെ പിടികൂടുന്നു. സമാധിയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോയാലും അവിടെയും ഇതേ നാമരൂപങ്ങൾ വീണ്ടും പിടിക്കും. അതിൽ നിന്ന് മോചനമില്ല. പ്രതീതിയിൽ നിന്ന് മോചനം സാധ്യമല്ല. ഏത് തരത്തിലായാലും ശരി, അത് തത്കാലം അതിനെ നിരോധിക്കാം, മാറ്റിവയ്ക്കാം. പക്ഷേ ഈശ്വര സൃഷ്ടമായതിനെ ജീവനെ നിരോധിച്ച് നിർത്താൻ പറ്റത്തില്ല. തത്കാലത്തേക്കേ പറ്റും. അതൊരു വൃക്ഷത്തിന്റെ ശിഖരത്തെ മുറിച്ചു കളയും പോലെയാണ്. വീണ്ടും വീണ്ടും അത് കളിച്ചു വന്നുകൊണ്ടേ അതിന്റെ സർവ്വദാഹ സംഭവിക്കുന്നത് ജ്ഞാനാഗ്നി. ജ്ഞാനാഗ്നി കൊണ്ടേ സമ്പൂർണ്ണ ദാഹ സംഭവിക്കും. അപ്പോ പ്രതീതി ഒന്ന് സ്പർശിക്കാൻ ഒക്കത്തില്ല.